ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. പണ്ഡിറ്റ് കുമാർ ഗന്ധർവ ജന്മശതാബ്ദി പോഡ്കാസ്റ്റാണ് ഇത്. പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരഭ്യർത്ഥന. ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. 100 കൊല്ലങ്ങൾക്ക് മുൻപ് ഈ ദിവസമാണ്, അതായത് 1924 ഏപ്രിൽ 8 പണ്ഡിറ്റ് കുമാർ ഗന്ധർവ ജനിച്ചത്. ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലെ നവതരംഗ സൃഷ്ടാക്കളിൽ ഒരാളായി അറിയപ്പെടുകയാണ് പണ്ഡിറ്റ് കുമാർ ഗന്ധർവ. എന്നാൽ ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീത കേൾവി പരിചയത്തിന് പുറത്തുള്ളവരും ഇപ്പോൾ തെക്കേ ഇന്ത്യൻ സംഗീതം മാത്രം കേട്ടു പരിചയിക്കുന്നവർക്കും തെക്കേ ഇന്ത്യയിലൊട്ടാകെയും ഒരുപക്ഷെ ഏറ്റവും അനുയായികളുള്ള, ആസ്വാദകരുള്ള, അനുവാചകരുള്ള ഒരു ഉത്തരേന്ത്യൻ സംഗീതജ്ഞനും കൂടിയായിരുന്നു ആണ് പണ്ഡിറ്റ് കുമാർ ഗന്ധർവ എന്നുള്ളത്. അതുമാത്രമല്ല, ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലെ ഒരാധുനിക മുഹൂർത്തമായി ആ സർഗജീവിതത്തെ കാണുന്നവരുമുണ്ട്. പണ്ഡിറ്റ് കുമാർ ഗന്ധർവയുടെ ജന്മശതാബ്ദിക്ക് അദ്ദേഹത്തിന് നൽകുന്ന സ്മരണാഞ്ജലിയാണ് ദില്ലി ദാലിയുടെ ഈ ലക്കം പോഡ്കാസ്റ്റ്. അദ്ദേഹം പാടിയ ശിവ കേദാർ എന്ന ഒരു രാഗ ആലാപനത്തിൻ്റെ 15 മിനിറ്റ് ഈ പോഡ്കാസ്റ്റിൽ ഉപയോഗിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കർശനമായ പകർപ്പ് അവകാശങ്ങൾ നിലവിൽ നിൽക്കുന്നതിനാൽ ഓൺലൈനിൽ ഇത്തരം സംരംഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സംഗീതം ഉപയോഗിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. എല്ലാ സംഗീത ഖണ്ഡങ്ങളും ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഈ പോഡ്കാസ്റ്റിലും ഉണ്ട്. സത്യത്തിൽ ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഉപയോഗിക്കുന്ന സംഗീതഖണ്ഡം 1991 അദ്ദേഹം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു സ്വകാര്യ ഭവനത്തിൽ അവതരിപ്പിച്ച ഒരു കച്ചേരിയുടെ ശബ്ദലേഖനമാണ്. എങ്കിൽ പോലും പണ്ഡിറ്റ് കുമാർ ഗന്ധർവ എന്ന പേര്, ശിവ കേദാർ എന്ന രാഗം, ഇതെല്ലാം ഈ ഓൺലൈൻ ആർക്കൈവ്സിലെ അൽഗോരിതം വെച്ചിട്ട് സംഗീത കമ്പനികൾ, സംഗീത ഉടമകൾ ഇതിൻ്റെ പകർപ്പവകാശം ക്ലെയിം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്, ആ ആശങ്കയുണ്ട്. എന്തായാലും ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ശിവ കേദാർ എന്ന രാഗത്തിൻ്റെ അസാമാന്യമായ ആലാപനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. കർണാടകയിലെ ബെൽഗാമിലാണ് ശിവപുത്ര സിദ്ധരാമയ്യ കൊങ്കലി മഠ് എന്ന കുമാർ ഗന്ധർവ ഒരു ലിംഗായത് കുടുംബത്തിൽ ജനിച്ചത്. അച്ഛൻ ഒരു ശൈവ മഠത്തിലെ പുരോഹിതനായിരുന്നു. അച്ഛൻ അക്കാലത്തെ മറാത്തി നാട്യ സംഗീതത്തിലെ അസാമാന്യ ഗായകനായിരുന്ന ബാൽ ഗന്ധർവയുടെ ആരാധകനായിരുന്നതുകൊണ്ട് സ്വന്തം മകനും അങ്ങനെയൊരു മഹാഗായകനാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹപൂർത്തിയാണ് പണ്ഡിറ്റ് കുമാർ ഗന്ധർവ എന്ന സർഗജീവിതം. 9 വയസ്സിൽ സ്വന്തം കുടുംബത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കേണ്ടി വന്ന ഒരു ബാലനായിരുന്നു കുമാർ ഗന്ധർവ. 10 വയസ്സിൽ അദ്ദേഹം ബോംബെയിലേക്ക് പോവുകയായിരുന്നു. ആദ്യകാലങ്ങളിൽ, ബാല്യകാലത്തുണ്ടായിരുന്ന ആ കുടുംബത്തിലുണ്ടായിരുന്ന ദാരിദ്ര്യം ജീവിതത്തിലുടനീളം കുമാർ ഗന്ധർവയിൽ നിലനിന്നിരുന്ന അനാരോഗ്യത്തിന് കാരണമായി മാറി എന്നതും നാം ആലോചിക്കേണ്ടതാണ്. ആ കടുത്ത അനാരോഗ്യത്തിനെ അതിജീവിച്ചു കൊണ്ടാണ് ആ മഹാസംഗീത ജീവിതം ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ബോംബെയിലേക്ക് പോയിരുന്നു 10 വയസ്സിൽ നിന്ന്. 10 വയസ്സിൽ അലഹബാദിൽ അദ്ദേഹം ഒരു സംഗീത കച്ചേരി നടത്തി. ഈ ബാലൻ, അദ്ദേഹം എന്നൊന്നും പറയാൻ പറ്റില്ല, ബാലനായ കുമാർ ഗന്ധർവ ഒരു സംഗീത കച്ചേരി നടത്തിയിരുന്നു. ബോംബെയിൽ ചെന്നിട്ട് അദ്ദേഹം പണ്ഡിറ്റ് ബി ആർ ദിയോധറിൻ്റെ ശിഷ്യനായിരുന്നു. ദിയോധരനെക്കുറിച്ച് ഞാൻ പിന്നാലെ പറയാം. പക്ഷേ ഈ അലഹബാദിൽ 10 വയസ്സിൽ അദ്ദേഹം സംഗീത കച്ചേരി നടത്തുമ്പോൾ ആ സദസ്സിലുണ്ടായിരുന്നവരാരൊക്കെയായിരുന്നു എന്ന പേര് കേൾക്കുമ്പോൾ ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൽ എന്തെങ്കിലും കേൾവി പരിചയം ഉള്ളവർ എഴുന്നേറ്റ് നിന്ന് കേൾക്കുന്ന പേരുകളായിരുന്നു. ആ മഹാരഥന്മാരുടെ മുന്നിലായിരുന്നു ബാലനായ കുമാർ ഗന്ധർവ 10 വയസ്സിൽ പാട്ടുപാടിയത്. ആരൊക്കെയായിരുന്നു അവർ? ആഗ്ര ഖരാനയിലെ പുകൾപെറ്റ ഉസ്താദ് ഫയാസ് ഖാൻ, ഗോളിയർ ഖരാനയിലെ മഹാനായ പണ്ഡിറ്റ് ഓംകാർനാഥ് ഠാക്കൂർ, അതുപോലെ തന്നെ കെ എൽ സൈഗാൾ തുടങ്ങിയ മഹാരഥന്മാർ ആ സദസ്സിൽ ഉണ്ടായിരുന്നു. കിരാന ഖരാനയുടെ സ്ഥാപകനായ ഉസ്താദ് അബ്ദുൽ കരീം ഖാൻ പാടിയ ഒരു മറാത്തി നാട്യ ഗീതമായിരുന്നു പണ്ഡിറ്റ് കുമാർ ഗന്ധർവ അന്ന് 10 വയസ്സിൽ. പണ്ഡിറ്റ് കുമാർ ഗന്ധർവ എന്ന പേര് നമുക്ക് പറയാൻ പറ്റില്ല, ബാലനായ കുമാർ ഗന്ധർവ 10 വയസ്സിൽ പാടിയത്. ഉഗിച് കാന്ത മൂക് നായക് എന്ന മറാത്തി നാടകത്തിലെ ഉഗിച് കാന്ത എന്ന ഗാനമായിരുന്നു അദ്ദേഹം പാടിയത്. പിൽക്കാലത്ത് പണ്ഡിറ്റ് ഭീംസൻ ജോഷി ഈ ഗാനം പാടി അനശ്വരമാക്കിയിട്ടുണ്ട്, ജനകീയമാക്കിയിട്ടുണ്ട്. ഈ ഗാനം ഈ ബാലനായ കുമാർ ഗന്ധർവ പാടിക്കഴിഞ്ഞപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഉസ്താദ് ഫയാസ് ഖാൻ, ഞാൻ നേരത്തെ പറഞ്ഞു ആഗ്ര ഖരാനയിലെ പുകൾപെറ്റ ഉസ്താദ് ഫയാസ് ഖാൻ എന്ന്, ഉസ്താദ് ഫയാസ് ഖാൻ സ്റ്റേജിലേക്ക് കയറി ചെന്നിട്ട് ഈ ബാലനോട് പറയുകയായിരുന്നു, എനിക്ക് സ്വന്തമായി ഭൂമിയില്ല, എനിക്ക് സ്വന്തമായി ഒരു പെൺകുട്ടിയില്ല, ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം നിൻ്റെ മേൽ ഞാൻ ചൊരിയുമായിരുന്നു എന്ന്. ഉസ്താദ് ഫയാസ് ഖാൻ്റെ മഹത്വം, വലുപ്പം, ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അദ്ദേഹത്തിനുള്ള മഹത്തായ സ്ഥാനം അറിയാവുന്നവർക്ക് മനസ്സിലാകും ഉസ്താദ് ഫയാസ് ഖാൻ്റെ ആ വാചകങ്ങളിലുള്ള പ്രവചന സ്വഭാവം. അത് ആ പ്രവചനം ശരിയായി മാറുകയായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പണ്ഡിറ്റ് ദിയോധറിൻ്റെ, ബി ആർ ദിയോധറിൻ്റെ ശിഷ്യനായിട്ടാണ് അദ്ദേഹം ബോംബെയിലേക്ക് ചെല്ലുന്നത് എന്ന്. 1935 ബി ആർ ദിയോധറിൻ്റെ ശിഷ്യനാകുന്നത്. അപ്പോൾ പ്രൊഫസർ ബി ആർ ദിയോധറിനെക്കുറിച്ച് കുറച്ച് വാചകങ്ങൾ ഞാൻ പറയാം. ഉസ്താദ് അബ്ദുൽ കരീം ഖാൻ്റെയും പണ്ഡിറ്റ് വിഷ്ണു ദിഗംബർ പലുസ്കറുടെയും പണ്ഡിറ്റ് വിനായകറാവു പട്വർദ്ധൻ്റെയും ശിഷ്യനായിരുന്നു ദിയോധർ. 3 വ്യത്യസ്ത ധാരകളിൽ നിന്നു വരുന്ന സംഗീതജ്ഞരുടെ ശിഷ്യനായിരുന്നു ദിയോധർ. അതൊരു പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിറ്റ് ബി ആർ ദിയോധർ തൻ്റെ പ്രിയ ശിഷ്യനായ പണ്ഡിറ്റ് കുമാർ ഗന്ധർവയെ ഏതെങ്കിലും ഒരു ഖരാനയുടെ ചട്ടക്കൂട്ടിൽ തളച്ചിടാതിരുന്നത്. വേറൊരു കാര്യം കൂടിയുണ്ട്. പണ്ഡിറ്റ് കുമാർ ഗന്ധർവ ബോംബെയിലെത്തുന്ന സമയത്ത് ആ നഗരം എന്തായിരുന്നു എന്നുള്ളത് കൂടി നാം ആലോചിക്കണം. 1935 ബോംബെ നഗരത്തിൽ ഉണ്ടായ പുതിയ ഹിന്ദി ചലച്ചിത്രങ്ങളുടെ എണ്ണം 142 എണ്ണമായിരുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. അതായത് ആ നഗരം ആധുനികതയുമായി കണ്ടുമുട്ടുന്ന ഒരു മുഹൂർത്തമായിരുന്നു അത്. ആ സമയത്താണ് ബാലനായ പണ്ഡിറ്റ് കുമാർ ഗന്ധർവ, ബാലനായ കുമാർ ഗന്ധർവ ആ നഗരത്തിൽ എത്തുന്നത്. ഇനി ആ നഗരത്തിൽ ഉണ്ടായിരുന്ന മറ്റ് സംഗീത, ആ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംഗീതജ്ഞർ ആ സമയത്ത് എന്തായിരുന്നു എന്ന്, ആരൊക്കെയായിരുന്നു? ബോംബെ നഗരത്തിലേക്ക് വലിയ സംഗീതജ്ഞന്മാർ വന്ന് താമസിക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു. അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ, അന്നത്തെ ബോംബെ സംസ്ഥാനത്ത് വലിയ സംഗീതജ്ഞന്മാർ വന്ന് താമസിക്കുന്ന സമയം കൂടിയായിരുന്നു. ഞാൻ ചില പേരുകൾ മാത്രം പറയാം. ഗ്വാളിയർ ഖരാനയിലെ പണ്ഡിറ്റ് ബാലകൃഷ്ണ ബുവ ഇചൽക്കരഞ്ചിക്കർ ബോംബെയിലുണ്ടായിരുന്നു ആ സമയത്ത്. ഉസ്താദ് അലാദിയ ഖാൻ കൊൽഹാപൂരിൽ ഉണ്ടായിരുന്നു. ബിണ്ടി ബസാർ ഖരാനയിലെ ഉസ്താദ് അമൻ അലി ഖാൻ ബോംബെയിൽ ഉണ്ടായിരുന്നു. പണ്ഡിറ്റ് വിഷ്ണു ദിഗംബർ പലുസ്കർ നാസിക്കിൽ ഉണ്ടായിരുന്നു. കേസർബായ് കേർക്കറും മോഗുബായ് കുർദിക്കറും മല്ലികാർജുൻ മൻസൂറും തൊട്ടടുത്ത ഇടങ്ങളിൽ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാലനായിരുന്ന കുമാർ ഗന്ധർവയെ സ്വാഗതം ചെയ്ത ആ വലിയ സാംസ്കാരിക കമ്പനം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. പണ്ഡിറ്റ് കുമാർ ഗന്ധർവ എല്ലാ ഖരാനകളിൽ നിന്നും, ഇന്ത്യയിലെ പ്രബലമായ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രബലമായ എല്ലാ ഖരാനകളിൽ നിന്നും നല്ല അംശങ്ങൾ സ്വാംശീകരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. 1946 പണ്ഡിറ്റ് കുമാർ ഗന്ധർവ 22 വയസ്സിൽ വിവാഹിതനായി. ഭാനുമതി ആയിരുന്നു ഭാര്യ. 22 വയസ്സിലാണ് അദ്ദേഹത്തിന് ക്ഷയരോഗം ഉണ്ടാകുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ബാല്യകാലത്തുണ്ടായ പരമദാരിദ്ര്യം, വലിയ ദാരിദ്ര്യം എങ്ങനെയാണ് ആ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ബാധിച്ചിരുന്നത് എന്ന്. ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ക്ഷയരോഗബാധിതനായതുകൊണ്ട് ഡോക്ടർമാർ ഉപദേശിച്ചത് കൂടുതൽ വരണ്ട ഇടങ്ങളിലേക്ക് മാറി താമസിക്കുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിന് നല്ലത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം മധ്യപ്രദേശിലെ ദേവാസിലേക്ക് താമസം മാറ്റുന്നത്. അത് ആ സംഗീതത്തെ അടിമുടി മാറ്റിമറിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബോംബെയിലുണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിലെ വിവിധ ഘരാനകളുടെ നല്ല അംശങ്ങൾ, ഏതെങ്കിലും ഒരു ഘരാനയിൽ മാത്രം തളച്ചിടപ്പെടാതെ വിവിധ ഘരാനകൾ അദ്ദേഹം സ്വാംശീകരിച്ചതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ മധ്യപ്രദേശിലെ ദേവാസിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ മധ്യ സമതലത്തിലെ നാടോടി ഗാനങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വലിയ സംഗമഭൂമിയായി അദ്ദേഹത്തിൻ്റെ സംഗീതം മാറുകയായിരുന്നു. അതിനുശേഷമാണ് മഹത്തായ നാടോടി സംഗീതത്തിൻ്റെ അംശങ്ങൾ കൂടി സ്വാംശീകരിക്കപ്പെട്ടിട്ട് ഒരു പുതിയ സംഗീത ശാഖ പോലെ ചിലരെങ്കിലും ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഒരാധുനിക മുഹൂർത്തമായി കുമാർ ഗന്ധർവയുടെ സംഗീതത്തെ കാണുന്നുണ്ടെങ്കിൽ ഇതുകൂടി അതിനൊരു കാരണമാണ്. അങ്ങനെ ദേവാസ് പണ്ഡിറ്റ് കുമാർ ഗന്ധർവയുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയായിരുന്നു. എന്നാൽ ഏതാണ്ട് 6 കൊല്ലത്തോളം കടുത്ത ക്ഷയരോഗത്തെ തുടർന്ന് 6 കൊല്ലത്തോളം പൂർണ്ണമായും സംഗീത ജീവിതത്തിൽ നിന്നും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു. എല്ലാവരും വിചാരിച്ചു പണ്ഡിറ്റ് കുമാർ ഗന്ധർവയുടെ സംഗീത ജീവിതം അവസാനിച്ചു എന്ന്. വളരെയധികം ആളുകൾ ഈ മഹാപ്രതിഭയുടെ പിൻവാങ്ങലിൽ ദുഃഖിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ 1952 ബാക്കിയുള്ള ഒരു ശ്വാസകോശവുമായി പണ്ഡിറ്റ് കുമാർ ഗന്ധർവ സംഗീതത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഒരു തിരിഞ്ഞുനോട്ടമില്ലാത്ത തിരിച്ചു വരവായിരുന്നു അത്. ഈ ഒരൊറ്റ ശ്വാസകോശവുമായി ഇങ്ങനെയൊരു സംഗീതത്തിൻ്റെ പുതിയ അധ്യായം എഴുതി തീർത്ത ഒരു സംഗീതജ്ഞൻ, ഒരുപക്ഷെ ഒരു വായ്പാട്ടുകാരൻ, ഒരുപക്ഷെ ലോകസംഗീതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് ഈ ജന്മശതാബ്ദിയുടെ സമയത്ത് നാം ആദരപൂർവം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കൽ മൈസൂരിലെ ലളിത് മഹലിൽ പണ്ഡിറ്റ് കുമാർ ഗന്ധർവ പാടുന്നുണ്ടായിരുന്നു. അന്ന് സദസ്സിൽ പ്രശസ്ത കന്നഡ എഴുത്തുകാരനായ യു ആർ അനന്തമൂർത്തി ഉണ്ടായിരുന്നു. കച്ചേരിക്ക് ശേഷം യു ആർ അനന്തമൂർത്തി മനോഹരമായ ഭാഷയിൽ പണ്ഡിറ്റ് കുമാർ ഗന്ധർവയ്ക്ക് ഒരു കത്തെഴുതി. ആ കത്തോടുകൂടി ഞാൻ ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. അനന്തമൂർത്തിയുടെ കത്തിലെ വാചകങ്ങളാണ് ഞാനിനി വായിക്കുവാൻ പോകുന്നത്. ആ ദിവസം എൻ്റെ പിറന്നാളായിരുന്നു. യു ആർ അനന്തമൂർത്തി പറയുകയാണ്, ആ ദിവസം എൻ്റെ പിറന്നാളായിരുന്നു. അതൊരു ആകസ്മികത ആയിരുന്നു, എങ്കിലും താങ്കളുടെ സംഗീതത്തോടുകൂടി എൻ്റെ പിറന്നാൾ ദിവസം ഞാൻ പുനർജനിക്കുന്നതുപോലെ എനിക്ക് തോന്നി. അവിടെ ഉയരുന്ന ശബ്ദ തരംഗങ്ങൾ താങ്കൾ ജനിക്കുന്നതിന് മുൻപേ അവിടെ ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നി. പാട്ട് കേൾക്കുവാൻ വന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എൻ്റെ കണ്ണിൽ നിന്നും മാഞ്ഞുപോയി. താങ്കൾ കബീർ ഭജൻ പാടുകയായിരുന്നു. കബീർ മുകളിൽ നിന്നും ഇറങ്ങി വന്ന് താങ്കളിൽ ആരൂഢനായി കടിഞ്ഞാണുകൾ അയച്ച് താങ്കളെ നയിക്കുന്നതുപോലെ എനിക്ക് തോന്നി. യു ആർ അനന്തമൂർത്തിയുടെ വാചകങ്ങളാണിത്, എൻ്റെ വാചകങ്ങളല്ല. കബീർ മുകളിൽ നിന്നും ഇറങ്ങി വന്ന് താങ്കളിൽ ആരൂഢനായി കടിഞ്ഞാണുകൾ അയച്ച് താങ്കളെ നയിക്കുന്നതുപോലെ എനിക്ക് തോന്നി. എനിക്ക് താങ്കളുടെ അടുക്കൽ വന്ന് നിൽക്കാൻ ഭയം തോന്നി. ദൈവം അപ്പോൾ താങ്കളുടെ മുഖത്ത് സ്പർശിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് യു ആർ അനന്തമൂർത്തി എഴുതിയ കത്ത്. പണ്ഡിറ്റ് കുമാർ ഗന്ധർവ ജന്മശതാബ്ദി പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. അതിനു മുൻപ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അദ്ദേഹം 1991 പാടിയ ശിവ് കേദാർ എന്ന രാഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം. അതോടുകൂടി ഈ ലക്കം ദിലീദാലി സമാപിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവം, എസ് ഗോപാലകൃഷ്ണൻ.
Thank you. Yeah.